السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ادعو إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين.
ഈ ആയത്തിന്റെ തർജ്ജുമ ഇപ്രകാരമാണ്: തത്വജ്ഞാനവും സദുപദേശവും കൊണ്ട് നിന്റെ നാഥന്റെ മാർഗത്തിലേക്ക് നീ ജനങ്ങളെ ക്ഷണിക്കുക, ഏറ്റവും ഉത്കൃഷ്ടമായ രീതിയിൽ അവരോട് സംവാദം നടത്തുകയും ചെയ്യുക. തന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവനെ സംബന്ധിച്ച് അല്ലാഹു നന്നായി അറിയുന്നവനാണ്. നേർമാർഗം പ്രാപിച്ചവരെയും അവൻ നന്നായി അറിയുന്നു. ലോകത്തിലെ പല രാജ്യങ്ങളിലെയും ജമാഅത്തുകൾ തങ്ങളുടെ മജ്ലിസെ ശൂറയിൽ ഈ നിർദ്ദേശം വെക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് വളരെ വലിയ തോതിൽ ചർച്ച നടത്തി. തങ്ങളുടെ പ്രവർത്തന രൂപരേഖയും ഓരോ ജമാഅത്തിന്റെയും മജ്ലിസെ ശൂറ നിർദ്ദേശിച്ചു. എപ്രകാരമാണ് നമുക്ക് തബ്ലീഗിന്റെ പ്രവർത്തനങ്ങൾ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ തങ്ങളുടെ രാജ്യത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിക്കുന്ന കാര്യത്തിൽ വിശാലത കൈവരിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അതിനെ മെച്ചപ്പെട്ട അടിസ്ഥാനത്തിൽ നിലനിർത്താൻ സാധിക്കുക. ബ്രിട്ടൻ അഹമ്മദിയ ജമാഅത്തും ഈ വർഷം തങ്ങളുടെ മജ്ലിസെ ശൂറയുടെ അജണ്ടയിൽ ഈ നിർദ്ദേശം വെച്ചിരുന്നു. അതിനെക്കുറിച്ച് മജ്ലിസെ ശൂറ വളരെ തൃപ്തികരമായ രീതിയിൽ ചർച്ച നടത്തി തങ്ങളുടെ പ്രവർത്തന രൂപരേഖയും തയ്യാറാക്കി എനിക്ക് അംഗീകാരത്തിനായി അയക്കുകയുണ്ടായി. എന്നാൽ നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്, തബ്ലീഗിന്റെ കാര്യത്തിനു വേണ്ടിയുള്ള ആസൂത്രണമാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവൃത്തിയുടെ ആസൂത്രണമാകട്ടെ, മജ്ലിസെ ശൂറ ഏതെങ്കിലും വിധത്തിലുള്ള ആസൂത്രണം നടത്തുമ്പോൾ വിവിധ അഭിപ്രായങ്ങൾ ശൂറ മെമ്പർമാരുടെ മുമ്പിൽ വരുമ്പോൾ, പിന്നീട് ഒരു നിലപാട് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ മെമ്പർമാരുടെ ഭൂരിഭാഗത്തിന്റെയും ഒരഭിപ്രായം സ്ഥാപിതമാകുമ്പോൾ, പിന്നീട് അത് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു പ്രവർത്തന രൂപരേഖ നിർദ്ദേശിക്കപ്പെട്ട് കാലത്തിന്റെ ഖലീഫയ്ക്കു മുമ്പിൽ അംഗീകാരത്തിനായി അയക്കുകയും പിന്നീട് അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്യുമ്പോൾ അതിൽ തങ്ങളുടെ മുഴുവൻ കഴിവും ശക്തിയും അനുസരിച്ച്
അപ്നി തമാം തർ സലാഹിയത്തും
പ്രാവർത്തികമാക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും മജ്ലിസെ ശൂറ മെമ്പർമാരുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ എല്ലാ തലത്തിലും പെട്ട ജമാഅത്തി ഭാരവാഹികളുടെയും ഉത്തരവാദിത്വമാണ്. തബ്ലീഗിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ഈ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിന് വിശാലത നൽകുന്നതിനു വേണ്ടി ബ്രിട്ടൻ മജ്ലിസെ ശൂറയിൽ ചർച്ചയ്ക്ക് വന്നത്, അതിനെക്കുറിച്ച് തീരുമാനങ്ങളുണ്ടായി. അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്ത് ഇതിനെക്കുറിച്ച് അഭിപ്രായമുണ്ടാവുകയും കാലത്തിന്റെ ഖലീഫയിൽ നിന്ന് അംഗീകാരം ലഭിച്ചതിനു ശേഷം പ്രാവർത്തികമാക്കാൻ ജമാഅത്തുകൾക്ക് അയച്ചു എങ്കിൽ അത് പ്രാവർത്തികമാക്കുകയും പ്രാവർത്തികമാക്കിപ്പിക്കുകയും ചെയ്യുക എന്നത് എല്ലാ മജ്ലിസെ ശൂറ മെമ്പർമാരും അതുപോലെ തന്നെ എല്ലാ തലത്തിലും പെട്ട ഭാരവാഹികൾ പൂർണമായ നിലയിൽ ഇതിനായി പരിശ്രമിക്കേണ്ടതാണ്. കേവലം ഇങ്ങനെ മനസ്സിലാക്കാതിരിക്കുക, കാരണം ഈ നിർദ്ദേശം തബ്ലീഗിനെ കുറിച്ചുള്ളതാണ്. അതുകൊണ്ട് തബ്ലീഗ് സെക്രട്ടറി മാത്രമാണ് അതിനുത്തരവാദി ജോലി ചെയ്യുക എന്നതിന്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിർദ്ദേശമാണ് എങ്കിൽ ബന്ധപ്പെട്ട സെക്രട്ടറിയാണ് അതിന്റെ ഉത്തരവാദി. നിശ്ചയമായും അത് പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടി ബന്ധപ്പെട്ട സെക്രട്ടറിമാർ തന്നെയാണ് ഉത്തരവാദികൾ. എന്നാൽ പ്രത്യേകിച്ച് തബ്ലീഗിന്റെയും തർബീയത്തിന്റെയും വകുപ്പുകൾ അത്തരത്തിലുള്ളതാണ്. ഇതിൽ ജമാഅത്തിലെ എല്ലാ ഭാരവാഹികളും എല്ലാ തലത്തിൽപ്പെട്ട ഭാരവാഹികളും ഉൾപ്പെടേണ്ടതാണ്. തങ്ങളുടെ മാതൃക കാണിക്കേണ്ടത് നിർബന്ധമാണ്. ഇപ്പോൾ ഞാൻ തബ്ലീഗുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ഭാരവാഹികളുടെയും ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ തങ്ങളുടെ തബ്ലീഗ് സെക്രട്ടറിമാരെ കൊണ്ട് ഈ നിർദ്ദേശം അനുസരിച്ച് ജമാഅത്തുകളിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി തങ്ങളുടെ എല്ലാ സഹകരണവും നൽകുക. സ്വയം ഇതിന്റെ ഭാഗമായി മാറിക്കൊണ്ട് ജമാഅത്ത് അംഗങ്ങൾക്ക് മാതൃക കാണിക്കുക. ഏത് ഭാരവാഹി ആണെങ്കിലും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ തബ്ലീഗിന്റെ ഭാഗമാകാൻ സാധിക്കുന്നതാണ്. അഥവാ ഭാരവാഹികൾ ഭാഗവാക്കാകുന്നുണ്ട് എങ്കിൽ ജമാഅത്ത് അംഗങ്ങളുടെ മുമ്പിൽ മാതൃ നിലനിൽക്കുകയും ഒരുപാട് അഹമ്മദികൾ അത്തരക്കാരായി ഉണ്ടാകും. പറയാതെ തന്നെ, പ്രത്യേകമായ നിലയിൽ ശ്രദ്ധ ക്ഷണിക്കാതെ തന്നെ സ്വയം തന്നെ ഈ മാതൃക കണ്ടുകൊണ്ട് ഈ പ്രവർത്തന രൂപരേഖ പൂർത്തിയാക്കുന്നതിനു വേണ്ടി ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം എത്തിക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഉൾപ്പെടുന്നവരായിത്തീരും. ചില സെക്രട്ടറിമാരുടെ പക്കൽ അവരുടെ വകുപ്പിന്റെ തന്നെ ജോലി അത്രയധികം ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. അവർക്ക് കൂടുതൽ സമയവും നൽകാൻ സാധിക്കും. കേവലം നിയ്യത്തിന്റെയും ഉദ്ദേശത്തിന്റെയും ആവശ്യമാണുള്ളത്. ഏതായിരുന്നാലും നാഷണൽ സെക്രട്ടറി തബ്ലീഗിന്റെ ജോലിയാണ്. ഏതൊരു പ്രവർത്തന രൂപരേഖയാണോ തയ്യാറാക്കിയിരിക്കുന്നത്, അത് എല്ലാ പ്രാദേശിക ജമാഅത്തിലെ തബ്ലീഗ് സെക്രട്ടറിമാരിലും എത്തിയിരിക്കേണ്ടതാണ്. പിന്നീട് ഈ കാര്യം ഉറപ്പുവരുത്തുക, ജമാഅത്തിലെ എല്ലാ അംഗങ്ങളിലേക്കും ഈ പ്രവർത്തന രൂപരേഖയുടെ ജമാഅത്ത് അംഗങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗം, സംഘടനാപരമല്ലാത്ത ഭാഗം, മറിച്ച് അംഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗം എത്തിയിരിക്കണം. എന്നാൽ ഏറ്റവും വലിയ കാര്യം ഇതാണ്. ഞാൻ ഓതിയ ആയത്ത്, അതിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന മാർഗദർശനം, അത് മനസ്സിലാക്കുക, അതനുസരിച്ച് എല്ലാ സെക്രട്ടറി തബ്ലീഗും പ്രവർത്തിക്കുക, എല്ലാ ഭാരവാഹികളും പ്രവർത്തിക്കുക, ദായിയാനെ ഖുസൂസികളും പ്രവർത്തിക്കുക. ദായിയാനെ ഖുസൂസികളെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയുന്നു. ഇവർ സ്വയം തങ്ങളെ സമർപ്പിച്ചതാണ്. ഞങ്ങൾ മറ്റു ജമാഅത്ത് അംഗങ്ങളെക്കാൾ കൂടുതൽ സമയം തബ്ലീഗിനായി നൽകുന്നതായിരിക്കും. ഇൽം ഭീ ഹോ തങ്ങളുടെ സമയം നൽകുകയും അറിവും ഉണ്ടെങ്കിൽ, എന്നാൽ ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ, ഏതൊന്നാണോ അള്ളാഹു വിവരിച്ചിരിക്കുന്നത് പിന്നീട് അതിൽ ആ ഒരു വർക്കത്ത് ഉണ്ടാവുകയില്ല. നല്ല ഫലം ഉണ്ടാകുന്ന വിധത്തിലുള്ള പ്രവർത്തനം ഉണ്ടാവുകയില്ല. ഏതായിരുന്നാലും അള്ളാഹു ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിപ്പിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം ഹിക്മത്താണ്, അതിനുശേഷം സദുപദേശമാണ്, അതായത് നല്ല ഉപദേശം. വീണ്ടും പറയുന്നു, സംസാരത്തിൽ അത്തരത്തിലുള്ള തെളിവുകൾ ഉപയോഗിക്കുക ഏതൊന്നാണോ ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇന്നത്തെ നാമധാരികളായ പണ്ഡിതന്മാർ തീവ്രവാദ സംഘടനകളും ഗ്രൂപ്പുകളും തങ്ങളുടെ ഭ്രാന്തുകൊണ്ടും യുക്തിയില്ലായ്മ കൊണ്ടും ബുദ്ധിയില്ലായ്മ കൊണ്ടും തെളിവില്ലാത്ത സംസാരം കൊണ്ടും ഇസ്ലാമിനെ ഇത്രമാത്രം അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നു. അമുസ്ലിം ലോകം വിശ്വസിക്കുന്നത് ഇസ്ലാം യുക്തിശൂന്യമായ തെളിവില്ലാത്ത മതമാണ്, വിഡ്ഢികളുടെയും മൂഢന്മാരുടെയും മതമാണ്, നഊദുബില്ല. കേവലം തീവ്രവാദം മാത്രമാണ് അതിന്റെ അധ്യാപനം. അത്തരം അവസ്ഥയിൽ അള്ളാഹുവിന്റെ ഈ നിർദ്ദേശമനുസരിച്ച് തബ്ലീഗ് ചെയ്യുന്നത്, തബ്ലീഗി ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാ അഹമ്മദികളുടെയും വളരെ സുപ്രധാനമായ ഒരു ഉത്തരവാദിത്വമാണ്. ഈ പ്രാധാന്യത്തെ ഏറ്റവും ആദ്യം എല്ലാ തലത്തിലും പെട്ട ഭാരവാഹികളാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി ഈ തീവ്രവാദികളുടെയും ചില പണ്ഡിതന്മാരുടെയും പ്രവൃത്തി ഇസ്ലാമിനെ ഇത്രയധികം അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നു. മീഡിയയും ഈ കാര്യങ്ങളെ ഇത്രയധികം വലിച്ചിഴച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സർവേ നടന്നു, അതിൽ ഇസ്ലാമിനെ തീവ്രവാദത്തിന്റെയും അക്രമത്തിന്റെയും മതമാണ് എന്നതിനെക്കുറിച്ചും മുസ്ലിങ്ങളെ ഇഷ്ടമില്ലാത്തതിനെക്കുറിച്ചും ചോദ്യം ചോദിച്ചു. അതിൽ ഭൂരിഭാഗം പേരും ഈ ഒരു മറുപടിയാണ് നൽകിയത്, ഇസ്ലാം വലിയ തീവ്രവാദത്തിന്റെ മതമാണ്, മുസ്ലിങ്ങൾ ഞങ്ങൾക്കിഷ്ടമില്ലാത്ത ആളുകളാണ്, ഞങ്ങളുടെ രാജ്യത്ത് മുസ്ലിങ്ങൾ വസിക്കുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, രാജ്യത്തിന് ഇവർ ദോഷം ചെയ്യുന്നവരാണ്. എന്നാൽ ഏതാനും വർഷം മുമ്പ് ഇതേ സർവേ നടന്നപ്പോൾ അതിന്റെ ഫലം തികച്ചും വിരുദ്ധമായിരുന്നു. അന്ന് ഭൂരിഭാഗവും മുസ്ലിങ്ങളെ നല്ലവരായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. അത്തരം ഒരവസ്ഥയിൽ നാം അനുമാനിക്കേണ്ടതാണ് എത്രമാത്രം അധ്വാനത്തോടുകൂടി നാം അള്ളാഹു പറഞ്ഞു തന്നിരിക്കുന്ന രീതി അനുസരിച്ച് തബ്ലീഗ് ചെയ്യണം. അള്ളാഹു ഒന്നാമതായി പറഞ്ഞിരിക്കുന്ന കാര്യം ഹിക്മത്തോടുകൂടിയുള്ള തബ്ലീഗാണ്. ഈ ഹിക്മത്ത് എന്താണ്? ഹിക്മത്തിന് വളരെ വിശാലമായ അർത്ഥമാണുള്ളത്. വിജയകരമായ തബ്ലീഗിന് ഈ അർത്ഥങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. തങ്ങളുടെ തബ്ലീഗിൽ ഈ കാര്യങ്ങൾ നാം മുന്നിൽ വെക്കുന്നവരായിത്തീരുന്നതിന് വേണ്ടി. ഹിക്മത്തിന്റെ ഒരർത്ഥം അറിവ് എന്നുള്ളതാണ്. തബ്ലീഗ് ചെയ്യുന്നതിന് അറിവും ഉണ്ടായിരിക്കേണ്ടതാണ്. ചില ആളുകൾ പറയുന്നു, അവർക്കൊരു കാരണവും കിട്ടിയിരിക്കുന്നു, ഞങ്ങളുടെ പക്കൽ അറിവില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് തബ്ലീഗ് ചെയ്യാൻ സാധ്യമല്ല. ഈ കാലഘട്ടത്തിൽ ഈ ഒഴിവ് കഴിവും ഒരു ഒഴിവ് കഴിവല്ല. നമ്മെ വൈജ്ഞാനികമായി ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അത്തരത്തിലുള്ള തെളിവുകൾ കൊണ്ട് വിഭൂഷിതരാക്കിയിരിക്കുന്നു. ജമാഅത്തി സാഹിത്യങ്ങളിൽ ഈ അറിവ് ഒരുക്കി നൽകിയിരിക്കുന്നു. നിസ്സാരമായ പരിശ്രമം പോലും ഒരു പരിധിവരെ വൈജ്ഞാനിക ദൃഢത നൽകുന്നതാണ്. അതുപോലെ ചോദ്യോത്തരത്തിന്റെ രൂപത്തിൽ ഓഡിയോ വീഡിയോ ശേഖരം ലഭ്യമാണ്. അതുപോലെ തന്നെ വെബ്സൈറ്റുകൾ ഉണ്ട്. ഒരുപാട് പേർ അവർക്ക് സന്ദേശം എത്തിക്കുമ്പോൾ ചില അന്യർ പറയുന്നു, ഇപ്പോൾ ഞങ്ങളുടെ പക്കൽ നീണ്ട ചർച്ചയ്ക്കുള്ള സമയമില്ല, അവർക്ക് പാംഫ്ലെറ്റുകളും നൽകാവുന്നതാണ്, വെബ്സൈറ്റിന്റെ അഡ്രസ്സും നൽകുക. അതുകൊണ്ട് താല്പര്യമുള്ളവർ, അത്തരത്തിൽ താല്പര്യമുള്ളവരായി ഒരുപാട് പേരുണ്ട്. അവരുടെ പക്കൽ അപ്പോൾ സമയവും ഉണ്ടാവുകയില്ല. എന്നാൽ പിന്നീട് അറിവുകൾ കരസ്ഥമാക്കുന്നു. ഒരുപാട് ആളുകളുടെ കത്തുകൾ എനിക്ക് വരുന്നു, അവർ ഇത്തരത്തിൽ അറിവുകൾ കരസ്ഥമാക്കി. ഒന്നാമതായി തങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന്റെ ആവശ്യമുണ്ട്. ആരുമായിട്ടാണോ വൈജ്ഞാനികമായ ചർച്ച നടക്കുന്നത്, അവരോട് ഈ വിധത്തിൽ സംസാരിക്കുക. ഏതൊരു നിലവാരത്തിലാണോ അവർ ഉള്ളത്, മറ്റൊന്ന് ഈ കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ലിറ്ററേച്ചറിലും വെബ്സൈറ്റിലും എവിടെയാണ് ഈ വൈജ്ഞാനിക അറിവ് ലഭിക്കുക? വിവിധ മതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരോട്, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവരോട്, അവരുടെ ചിന്തയും ചിന്താഗതിയും അനുസരിച്ച് അവരുടെ തെളിവനുസരിച്ചാണ് നാം തെളിവുകൾ നൽകേണ്ടത്. ഹിക്മത്തിന്റെ ഒരർത്ഥം ഇതുകൂടിയാണ്. ദൃഢമായ ഉറപ്പുള്ളതായ കാര്യം, സ്വയം സുദൃഢമായ തെളിവ്, അതല്ലാതെ ആ തെളിവിനെ തെളിയിക്കുന്നതിന് വേണ്ടി നമുക്ക് മറ്റു തെളിവുകൾ നൽകേണ്ടതായി വരരുത്. പിന്നീട് അതിനെ വീണ്ടും തെളിയിക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്. നീണ്ട ചർച്ചകളിൽ മുഴുകുന്നതിന് പകരം പരിശോധിച്ച് ആരോപണം എന്താണെന്ന് നോക്കി പിന്നീട് ശക്തമായ തെളിവുകൾ കൊണ്ട് ഖണ്ഡിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇതും തബ്ലീഗ് വകുപ്പിന്റെ ജോലിയാണ്. തങ്ങളുടെ അവസ്ഥകൾ അനുസരിച്ച് അത്തരത്തിലുള്ള ആരോപണങ്ങൾക്കും അതിന്റെ തെളിവുകളും സ്വരൂപിച്ചുകൊണ്ട് ഒരുമിച്ചുകൊണ്ട് ജമാഅത്തുകൾക്ക് തയ്യാറാക്കി നൽകുക. കൂടുതൽ ആളുകൾക്ക് വൈജ്ഞാനികവും ശക്തവുമായ തെളിവുകൾ ആരോപണങ്ങളെ ഖണ്ഡിക്കാൻ ലഭിക്കുന്നതിനു വേണ്ടി. ഹിക്മത്തിന്റെ മറ്റൊരർത്ഥം നീതി എന്നുള്ളതാണ്. മറ്റുള്ളവരുമായി തർക്കം നടക്കുകയാണെങ്കിൽ തങ്ങളിൽ തിരിച്ചു വന്ന് വധിക്കുന്ന വിധത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കരുത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദിയ ജമാഅത്തിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശിക്ഷണത്തിന്റെയും സാഹിത്യത്തിന്റെയും ഫലമായി, ഖുലഫാക്കളുടെ സാഹിത്യത്തിന്റെ ഫലമായി പൊതുവിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ, അത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകാറില്ല. എന്നിരുന്നാലും പൊതു മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ, അവരിൽ ഈ കാര്യം കാണാൻ സാധിക്കും. നമുക്ക് എതിരിലുള്ള മുസ്ലിങ്ങൾ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്മേൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അത് മറ്റു പ്രവാചകന്മാരുടെ മേലും പതിക്കുന്നതാണ്. വലിയ വലിയ ചില ആളുകൾ ഉണ്ട്, അവർ തങ്ങളുടെ ധാരണയിൽ തങ്ങളെ സ്വയം വലിയ പണ്ഡിതന്മാരായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്മേൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അത് മറ്റു പ്രവാചകന്മാരുടെ മേലും പതിക്കുന്നതാണ്. ഈ കാര്യത്തെക്കുറിച്ചും തബ്ലീഗ് വകുപ്പ് ഈ ആരോപണങ്ങളും അതിനുള്ള മറുപടിയും സ്വരൂപിക്കേണ്ടതാണ്, ജമാഅത്തുകൾക്ക് തയ്യാറാക്കി നൽകേണ്ടതാണ്. ഈ കാര്യങ്ങൾ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. മറ്റുള്ളവരുടെ മേലും പതിക്കുന്ന ആരോപണങ്ങൾ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിലാണ് അവർ ഉന്നയിക്കുന്നത്. അത് അവരുടെ മതത്തിന്റെ മേലും പതിക്കുന്നതാണ്. അന്നുമുതൽ തന്നെ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമും ഈ ആരോപണങ്ങൾക്കുള്ള മറുപടി അവരിൽ തന്നെ തിരിച്ചടിച്ചിട്ടുണ്ട്. അവരുടെ സാഹിത്യത്തിൽ നിന്നും അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും തന്നെ അന്യ മതസ്ഥർക്കും അതുപോലെ മുസ്ലിങ്ങളോടും പറഞ്ഞു, നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം യഥാർത്ഥത്തിൽ ആരോപണമല്ല. മുസ്ലിങ്ങളുടെ മേലും ഇസ്ലാമിന്റെ മേലും നിഷേധികൾ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. തബ്ലീഗ് വകുപ്പ് ഞാൻ പറഞ്ഞതുപോലെ ഏതാനും ചില അത്തരത്തിലുള്ള ആരോപണങ്ങളും ചെറിയ പാംഫ്ലെറ്റിന്റെ രൂപത്തിൽ തയ്യാറാക്കി ജമാഅത്തുകൾക്ക് പ്രസിദ്ധീകരിച്ച് നൽകേണ്ടതാണ്. അഥവാ കൂടുതൽ ആളുകളെ തബ്ലീഗിന്റെ ജോലിയിൽ ഉൾപ്പെടുത്തണം എങ്കിൽ ഈ അധ്വാനം, ഈ വകുപ്പ് നടത്തേണ്ടതായി വരും, ചിലവും ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഹിക്മത്തിന്റെ മറ്റൊരർത്ഥം മൃദുലതയും അനുകമ്പയുമാണ്. തബ്ലീഗിൽ മൃദുലതയോടും ബുദ്ധിയോടും കൂടി പ്രവർത്തിക്കേണ്ട ആവശ്യം വളരെയധികമുണ്ട്. കോപത്താലും തീഷ്ണതയോടും കൂടി സംസാരിക്കുന്നത് മൂലം മറ്റുള്ളവരിൽ നെഗറ്റീവായ സ്വാധീനമാണ് ഉണ്ടാവുക. അവർ വിചാരിക്കും തെളിവൊന്നും തന്നെയില്ല, അതുകൊണ്ടാണ് കോപിഷ്ഠരായി മറുപടി പറയുന്നത്. ആരാണോ കോപിക്കുന്നത് അവരോടും മൃദുലതയോടുകൂടിയാണ് സംസാരിക്കേണ്ടത്. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്ക് മേൽ ആരോപണം ഉന്നയിക്കുന്നവർക്ക് നാമധാരികളായ പണ്ഡിതന്മാരുടെ കോപവും തീവ്രവാദവും തന്നെയാണ് അവർക്ക് ഇസ്ലാമിന് മേലാക്ഷേപം ഉന്നയിക്കാൻ അവസരം നൽകിയിരിക്കുന്നത്. അതല്ല എങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് ആരോപണങ്ങൾ അത് അങ്ങനെ തന്നെ ഇല്ലാതായിത്തീരുന്നതാണ്. ഹിക്മത്തിന്റെ മറ്റൊരർത്ഥം നുബുവത്ത് എന്നുള്ളതാണ്. ഈ ഒരു അർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നതിനും സംസാരിക്കുന്നതിന്റെയും അർത്ഥം ഇതാണ്. നാം വിശുദ്ധ ഖുർആൻ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇറങ്ങിയതാണ്. അതിലെ തെളിവുകൾ അതിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് തബ്ലീഗ് ചെയ്യേണ്ടതാണ്. ഇസ്ലാമിൽ ആക്ഷേപമുന്നയിക്കുന്ന ആളുകളാൽ സ്വാധീനിക്കപ്പെടുന്ന ആളുകൾക്ക് മുന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളുടെ വെളിച്ചത്തിൽ അവരോട് സംസാരിക്കുമ്പോൾ അവരിൽ വലിയ സ്വാധീനം ഉണ്ടാകുന്നു. ഇതിന്റെ മറ്റൊരർത്ഥം ഇതുകൂടിയാണ്. അജ്ഞതയിൽ നിന്ന് തടയുക, അത്തരം രീതിയിൽ സംസാരിക്കുക, അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്യണം, അവരുടെ അജ്ഞത ദുരീകരിക്കപ്പെടുകയും ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ നിർദ്ദേശം നൽകുകയുണ്ടായി. ആളുകളുടെ ഗ്രാഹ്യവും മനസ്സിലാക്കാനുള്ള ശക്തിയും അനുസരിച്ച് അവരോട് സംസാരിക്കുക. ഇതിന്റെ മറ്റൊരർത്ഥം എന്ന് പറയുന്നത് സത്യം അനുസരിച്ച് സത്യത്തിന് അനുയോജ്യമായ രീതിയിൽ സംസാരിക്കുക. എപ്പോഴും സത്യവും യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതവുമായ രീതിയിൽ സംസാരിക്കേണ്ടതാണ്. അതല്ലാതെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതിനു വേണ്ടി യാഥാർത്ഥ്യത്തെ സംഭവത്തിൽ നിന്ന് വളച്ചൊടിച്ചുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതല്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിനും സംഭവങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ളതാണെങ്കിൽ അത് തെറ്റായ സ്വാധീനമുണ്ടാക്കും. കാരണം ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് യഥാർത്ഥ കാര്യം വെളിപ്പെടും. അതുകൊണ്ട് എപ്പോഴും തന്നെ സത്യസന്ധവും യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതവുമായ കാര്യങ്ങൾ സംസാരിക്കേണ്ടതാണ്. ഹിക്മത്തിന്റെ മറ്റൊരവസരം അവസരോചിതമായി സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു ചിന്തയാണുള്ളതെങ്കിൽ ഒരു തെളിവ് മുഖേന എതിരാളിയിൽ കോപമുണ്ടാകും, തീക്ഷ്ണതയുണ്ടാകും എങ്കിൽ അത്തരം സമയത്ത് തബ്ലീഗ്പരമായ ചർച്ചയ്ക്ക് പകരം കലഹവും ബഹളവും ആണുണ്ടാവുക എങ്കിൽ അത്തരം തെളിവുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ്. ഈ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ്. എന്നിട്ട് അത്തരത്തിലുള്ള തെളിവും അത്തരത്തിൽ സംസാരിക്കുകയും ചെയ്യേണ്ടതാണ്. ഏതൊന്നാണ് അവസരോചിതമായിട്ടുള്ളത്, മറ്റുള്ളവരുടെ പ്രകൃതമനുസരിച്ചിട്ടുള്ളത്, തമ്മിലുള്ള ദൂരം വർദ്ധിക്കുന്നതിന് പകരം അടുത്തുകൊണ്ടുവരുന്നത്. ചില ആളുകൾ ഒരു കാര്യം സംസാരിക്കുന്നു, ഒരു മജ്ലിസിൽ മറ്റുള്ളവർ ആ കാര്യം കേൾക്കുന്നു, അതിൽ നല്ല സ്വാധീനമുണ്ടാകുന്നു. എന്നാൽ അപ്പോൾ മാത്രം പിന്നീട് സംസാരിച്ച് നിശബ്ദരാകുന്നതിന് പകരം ഇനി സംസാരിക്കാൻ അവസരം ലഭിക്കുമെന്ന് വിചാരിച്ച് ആ സദസ്സിൽ തന്നെ അയാളുടെ പിന്നാലെ കൂടുന്നു, എന്നിട്ട് കൂടെ കൂടെ അതേ കാര്യം ആവർത്തിക്കുന്നു. ഇനി അയാൾ അംഗീകരിപ്പിച്ച് അടങ്ങൂ എന്ന് വിചാരിക്കുന്നു. അത് മുഖേന മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാകുന്നു, അടുത്തു വന്ന ആളുകൾ പോലും വിദൂരപ്പെടുന്നു. മുമ്പ് സംസാരിച്ചതിൽ ഉണ്ടായ സ്വാധീനം പോലും അതുപോലും പാഴായി പോകുന്നു. അതുകൊണ്ട് അവസരോചിതമായി അനുസരിച്ചുകൊണ്ട് ഓരോരുത്തരുടെ പ്രകൃതങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതും തബ്ലീഗിന് വളരെ അനിവാര്യമായിട്ടുള്ളതാണ്. കാര്യത്തെ ആവശ്യപ്പെടുന്നതാണ് തബ്ലീഗിൽ. എവിടെയാണ് സ്ഥിരചിത്തത ആവശ്യമായിട്ടുള്ളത്, അതോടൊപ്പം തന്നെ വ്യക്തിപരമായ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യവും ഉണ്ട്. വ്യക്തിപരമായ ബന്ധങ്ങളിലൂടെയാണ് ഓരോരുത്തരുടെ പ്രകൃതം തിരിച്ചറിയാൻ സാധിക്കുക. നാം നമ്മുടെ തബ്ലീഗി പ്രവർത്തനങ്ങളിൽ ഒരു തുടർച്ച ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അതല്ലാതെ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ തർബിയത്ത് പത്ത് ദിന തർബിയത്ത് ആഘോഷിച്ചു, ലിറ്ററേച്ചറുകളും മറ്റും വിതരണം ചെയ്തു. എന്നിട്ട് വിചാരിച്ചു ഞങ്ങൾ തബ്ലീഗിന്റെ ഉത്തരവാദിത്വം നിറവേറ്റിയെന്ന്. ഇന്ന് ഇവിടെ അസൈലത്തിനായി വന്നിരിക്കുന്ന ഒരുപാട് ആളുകൾ, വിവിധ പ്രായത്തിലുള്ള ആളുകൾ വന്നിട്ടുണ്ട്. അവരിൽ ചിലർ ആരോഗ്യമുള്ളവരാണ്, യുവാക്കളാണ്. ചിലർ കുറച്ച് പ്രായമായവരാണ്. ഏതുവരെ ഇവരുടെ കേസിന്റെ വിധി വരുന്നില്ലയോ, അധിക പേരും ഇവിടെ അടുത്തും സമയവും ഉണ്ടാകും. അധിക സമയം അവർ വെറുതെ ഇരിക്കുകയാകും. അത്തരം മുഴുവൻ ആളുകളും തങ്ങളുടെ ആരോഗ്യവും പ്രായവും അനുസരിച്ച് തബ്ലീഗിനു വേണ്ടി തങ്ങളെ സ്വയം സമർപ്പിക്കേണ്ടതാണ്. ലിറ്ററേച്ചർ വിതരണം ചെയ്യുന്നതിനും കുറച്ചോ കൂടുതലോ ആയ സമയം നൽകേണ്ടതാണ്. ഭാഷ അറിയില്ല എങ്കിൽ ലിറ്ററേച്ചർ കൊണ്ടുപോവുക, കാസറ്റ്സുകൾ കൊണ്ടുപോവുക, എന്നിട്ട് റോഡുകളിൽ നിന്നുകൊണ്ട് ലിറ്ററേച്ചർ വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ഥിരമായ പ്രോഗ്രാമുകൾ അതിന് ഉണ്ടായിരിക്കേണ്ടതാണ്. എങ്ങനെയാണ് വിതരണം ചെയ്യുക എന്നത്, അസൈലം വാങ്ങുന്നവർ അവരെ ഇതിന് അസൈലത്തിനു വേണ്ടി വന്നവരെ ഇതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പ്രതിഫലവും ലഭിക്കും, നന്മയും ആണ്. തബ്ലീഗിന്റെ ഉത്തരവാദിത്വം നിറവേറ്റപ്പെടും. ഈ ഒരു അനുഗ്രഹം കൊണ്ട് ഒരുപക്ഷെ അവരുടെ കേസും പെട്ടെന്ന് പാസ്സാകുന്നതായിരിക്കും. ഏതായിരുന്നാലും സ്ഥിരമായ തബ്ലീഗിനായി ഈ നിർദ്ദേശങ്ങൾ തബ്ലീഗിന്റെ വകുപ്പിൽ നിന്ന് ഇവർക്ക് എത്തേണ്ടതാണ്. ഈ ലിറ്ററേച്ചറുകൾക്ക് ലഭിക്കേണ്ടതാണ്. അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഈ ഒരു രീതിയിൽ സംസാരിക്കേണ്ടതാണ്. അത് എന്തൊന്നാണോ ഹിക്മത്തിന്റെ അർത്ഥത്തിൽ വിവരിച്ചിരിക്കുന്നത്, അതിൽ ഭാരവാഹികളും ഉൾപ്പെടേണ്ടതാണ്. മുമ്പ് ഇവിടെ കുറെ കാലമായി താമസിക്കുന്ന ഉൾപ്പെടേണ്ടതാണ്. അതല്ലാതെ ഞാൻ കേവലം അസൈലം സീക്കേഴ്സിന് വേണ്ടി മാത്രമാണ് പറഞ്ഞത് കൊണ്ട് അവർ മാത്രം ഉൾപ്പെടുക എന്നല്ല. ദായിയാനെ ഖുസൂസിയും കേവലം പേരിന് ദായിയാനെ ഖുസൂസി ആകാതെ, മറിച്ച് കൂടുതൽ സമയം നൽകിക്കൊണ്ട് ഈ തബ്ലീഗിന്റെ മൈതാനത്തിലേക്ക് അവർ വരേണ്ടതാണ്. ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ അത് ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നതിനു വേണ്ടി നാം തുറന്ന നിലയിൽ അവരോട് പറയേണ്ടതായിട്ട് വരും. ഈ അവസ്ഥ നിങ്ങളുടെ ഭൗതികതയിൽ മുങ്ങിയത് കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്, അള്ളാഹുവിന്റെ കോപം കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഒരൊറ്റ മാർഗം മാത്രമാണുള്ളത്, അള്ളാഹുവിലേക്ക് വരിക, യഥാർത്ഥ ദീനിനെ അന്വേഷിക്കുക. മൗഇദത്തുൽ ഹസന എന്ന കൽപ്പന തബ്ലീഗിനുണ്ട്. അത് ഹിക്മത്തിന്റെ അർത്ഥത്തിലും വന്നിട്ടുണ്ട്. അതായത് അനുകമ്പയോടും മൃദുലതയോടും ഹൃദയത്തെ സ്വാധീനിക്കുന്ന വിധത്തിലും തബ്ലീഗ് ചെയ്യുക. അള്ളാഹു ഹിക്മത്ത്, നല്ല ഉപദേശം, ശക്തമായ തെളിവുകൾ കൊണ്ട് തബ്ലീഗ് ചെയ്യാൻ കൽപ്പിച്ചിരിക്കുമ്പോൾ അതനുസരിച്ച് ചരിക്കുക എന്നത് നമ്മുടെ ജോലിയാണ്. സ്ഥിരചിത്തതയോടുകൂടി അത് ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകേണ്ടതാണ്. അതാണ് നമ്മുടെ പ്രവൃത്തി. ഇതിന്റെ ഫലം അള്ളാഹു പറയുകയുണ്ടായി, അത് ഞാനാണ് നൽകുക. ആരാണോ വഴികേടിൽ നിൽക്കുന്നത്, ആർക്കാണോ നേർമാർഗം ലഭിക്കുക, ഇത് അള്ളാഹുവിനാണ് അറിയുക. ഒരു സ്ഥലത്ത് ഇതുകൂടെ പറയുകയുണ്ടായി, നിങ്ങൾക്ക് നിർബന്ധപൂർവ്വം ആർക്കും മാർഗദർശനം നൽകാൻ സാധിക്കുകയില്ല. ആ അതെ, നിങ്ങളുടെ ജോലി തബ്ലീഗ് ചെയ്യുക എന്നുള്ളതാണ്, സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. സത്യത്തിന്റെ സന്ദേശം എല്ലാ ആളുകളിലേക്കും എത്തിക്കുക, ഇസ്ലാമിന്റെ ശ്രേഷ്ഠതയും മനോഹരമായ അധ്യാപനങ്ങളും മറ്റുള്ളവരിൽ പ്രകടമാക്കുക, അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. മനുഷ്യൻ ആലിമുൽ ഗൈബല്ല. സമയം പാഴാക്കുന്നതിന് പകരം ഞാൻ ഇന്ന ആളുടെ അടുത്തു പോയി മാത്രമേ സത്യത്തിന് സന്ദേശം എത്തിക്കുകയുള്ളൂ, ആരിലാണ് സ്വാധീനം ഉണ്ടാവുക, ആരിൽ സ്വാധീനം ഉണ്ടാകും എന്നൊരു മനുഷ്യൻ അറിയുകയില്ല. അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് ഈ അറിവ് നൽകിയിട്ട് തന്നെയില്ല, ആരിലാണ് സ്വാധീനം ഉണ്ടാവുക, ആരിൽ സ്വാധീനം ഉണ്ടാവുകയില്ല എന്ന്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈ നിർദ്ദേശം അനുസരിച്ച് നാം ഫലത്തെക്കുറിച്ച് നമ്മൾ ഉത്തരവാദിയല്ല. എന്തുകൊണ്ട് ഇതിന് പോസിറ്റീവായ ഫലം ലഭിച്ചില്ല, എന്തുകൊണ്ട് 100% ആളുകളും നമ്മുടെ സന്ദേശത്താൽ സ്വാധീനിക്കപ്പെട്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുന്നവരായി തീർന്നില്ല. മറിച്ച് നമ്മോട് ചോദിക്കും എങ്കിൽ ഇത് ഇത്രയായിരിക്കും, അള്ളാഹു നമ്മോട് ഇതായിരിക്കും ചോദിക്കുക, നാം സന്ദേശം എത്തിച്ചോ, അതല്ലെങ്കിൽ എന്തുകൊണ്ട് നാം തങ്ങളുടെ തബ്ലീഗിന്റെ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല, എന്തുകൊണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ചില്ല. ആർക്കാണോ ഹിദായത്ത് ലഭിക്കുക, ആർക്കാണോ ഹിദായത്ത് ലഭിക്കാതിരിക്കുക, ഇത് കേവലം അള്ളാഹുവിന്റെ അറിവിൽ മാത്രം ഉള്ളതാണ്. അഥവാ നാം നമ്മുടെ കടമ നിറവേറ്റുന്നുണ്ട് എങ്കിൽ, ലോകത്തിന് അള്ളാഹുവിനോട് ഇത് പറയാൻ സാധിക്കുകയില്ല, മരണത്തിന് ശേഷം ഞങ്ങൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം ലഭിച്ചിട്ട് തന്നെയില്ല. ഇതിൽ ഞങ്ങൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം ലഭിച്ചില്ല എങ്കിൽ ഞങ്ങളുടെ എന്ത് തെറ്റാണ്? ചില ആളുകൾ സന്ദേശം കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, എന്നാൽ നിർഭാഗ്യവാൽ എന്തെങ്കിലും തടസ്സം അവർക്ക് മുമ്പിൽ വരുന്നു, അവർ സ്വീകരിക്കുകയില്ല. ഇപ്പോൾ രണ്ടു ദിവസം മുമ്പ് തന്നെ യൂറോപ്പിലെ ഒരു രാജ്യത്തെ മുമ്പിലേക്ക് എനിക്ക് എഴുതുകയുണ്ടായി, ഇന്ന ഇന്ന സാഹിബുമാർ ജർമ്മനിയിൽ താങ്കളെ കണ്ടിരുന്നു, ജൽസയിലും പങ്കെടുത്തു, തബ്ലീഗും അതേപോലെ തന്നെ മുഴുവൻ അന്തരീക്ഷത്തിന്റെയും നല്ല സ്വാധീനം അവരിലുണ്ട്. പല പ്രാവശ്യം അവർ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, എന്നാൽ എന്തെങ്കിലും ഒരു തടസ്സം ഇടയിൽ വരും. ഇത് അള്ളാഹുവിനാണ് അറിയുക. അവർക്ക് സ്വീകരിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കുമോ ഇല്ലേ എന്ന്. എന്നാൽ നമ്മൾ ഏതായിരുന്നാലും നമ്മുടെ കടമകൾ നിർവഹിച്ചിട്ടുണ്ട്, അവർക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള സന്ദേശം എത്തിച്ചിട്ടുണ്ട്, യഥാർത്ഥ സന്ദേശത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. തബ്ലീഗുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം ഇതുകൂടിയാണ് ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ തബ്ലീഗ് ചെയ്ത് എത്ര ആളുകളെ അഹമ്മദികളാക്കി. ഇതും പറയുന്നു, മുസ്ലിങ്ങൾ നിങ്ങളെ മുസ്ലിങ്ങളായി മനസ്സിലാക്കുന്നില്ല, ഇത്തരത്തിൽ ഇസ്ലാം വ്യാപിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ എത്ര കാലം എടുക്കുമെന്ന് ചോദിക്കുന്നു. അതോടൊപ്പം ഇതും അംഗീകരിക്കുന്നു, പ്രത്യക്ഷത്തിൽ നിങ്ങളുടെ കാര്യം യോജിക്കുന്നത് യുക്തിഭദ്രവുമാണ്. എന്നോട് ചില ആളുകൾ പറയുന്നുണ്ട്, എന്നോട് ചോദിക്കുകയുണ്ടായി, ജർമ്മനിയിലെ യാത്രയിലും ഒരു ജേർണലിസ്റ്റിനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ മറുപടി എപ്പോഴും ഇതായിരിക്കും, ഞങ്ങൾക്ക് തബ്ലീഗ് ചെയ്യാനും സന്ദേശം എത്തിക്കാനുള്ള ഉത്തരവാദിത്വമാണുള്ളത്, അതിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകുന്നവരല്ല, അതനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നതായിരിക്കും. ആർക്കാണോ ഹിദായത്ത് ലഭിക്കുക, ആർക്കാണോ ഹിദായത്ത് ലഭിക്കാതിരിക്കുക, ഇത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അത് ഞങ്ങൾ എന്തായാലും ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വാഗ്ദാനവുമുണ്ട്, അള്ളാഹും അവന്റെ റസൂലും തീർച്ചയായും ഇൻഷാ അള്ളാഹു തആല വിജയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു പ്രതീക്ഷയിൽ നിലനിൽക്കുന്നവരാണ്. ഇൻഷാ അള്ളാഹു തആല ഒരു ദിവസം ഭൂരിഭാഗം ഞങ്ങളുടേതായിത്തീരും. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമും ഈ ആയത്തിന്റെ വിശദീകരണം, അതായത് ഞാനിപ്പോൾ തിലാവത്ത് ചെയ്തത് ചില സ്ഥലത്ത് വിവരിച്ചിട്ടുണ്ട്. തന്നെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് എപ്രകാരമാണ് ചില സമയത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ അങ്ങയുടെ വികാരത്തെ, അങ്ങയുടെ ആവേശത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്, എന്നാൽ എന്നിട്ടും അവിടുന്ന് ഈ ആയത്ത് അനുസരിച്ചുകൊണ്ട് എത്ര വിധത്തിലാണ്, ഏത് വിധത്തിലാണ് സമാധാനത്തെ നിലനിർത്താനും കലഹത്തെ ഇല്ലാതാക്കാനും വേണ്ടി ശ്രമിച്ചത്, പെരുമാറിയത്, ഈ കാര്യം തന്റെ ഗ്രന്ഥത്തിൽ വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, അള്ളാഹുവിനറിയാം. ഒരിക്കലും തന്നെ നാം മറുപടി നൽകുമ്പോൾ മൃദുലതയും എളിമയും കൈവിട്ടിട്ടില്ല, അതായത് മൃദുലതയോടും മൃദുല ഭാഷയും ഒരിക്കലും തന്നെ നാം ഉപേക്ഷിച്ചിട്ടില്ല. എപ്പോഴും മൃദുലവും നിർമ്മലവുമായ വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പറയുന്നു, കേവലം ഈ ഒരവസ്ഥയിലല്ലാതെ ചില സമയത്ത് എതിരാളികൾ അങ്ങേയറ്റം കഠിനകരവും കുഴപ്പമുണ്ടാക്കുന്നതുമായ ലിഖിതങ്ങൾ കൊണ്ട് ഒരു പരിധിവരെ അവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി കഠിനമായ മറുപടി ഈ ഉദ്ദേശത്തോടുകൂടി നാം ഉപയോഗിച്ചിട്ടുണ്ട്. ചില സമയത്ത് കാഠിന്യം കാണിച്ചുവെങ്കിൽ എതിരാളികൾ, അവർ നികൃഷ്ടരായ പണ്ഡിതന്മാരല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കാൻ മുന്നിൽ നിൽക്കുന്ന നേതാക്കന്മാർ, അവർ പൊതുജനങ്ങളെയും ഭിന്നിപ്പിക്കുന്നു. അതുകൊണ്ട് അവർ അവരുടെ ലിഖിതങ്ങളിൽ കാഠിന്യം കാണിച്ചതുകൊണ്ട്, അത്തരത്തിലുള്ള കാഠിന്യം കാണിച്ചത് കാരണം സമൂഹം ഈ വിധത്തിൽ തങ്ങളുടെ പ്രതിഫലം നേടി മൃഗീയമായ ആവേശത്തെ തടഞ്ഞു നിർത്തുന്നു. അതിന് തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി അതുകൊണ്ട് അഥവാ മുസ്ലിങ്ങൾക്ക് എതിലാണെങ്കിൽ മറുപടി കഠിനകരമായ നിലയിൽ നൽകാൻ സാധിക്കുന്നത് ഇതായിരുന്നു, അത് നൽകി. ഇതിനേക്കാൾ കൂടുതൽ ആക്ഷേപം കാഠിന്യം കാണിക്കേണ്ടതിന്റെ ആവശ്യമില്ല. കാരണം കലാപവും കുഴപ്പവും ഉണ്ടാകരുത്. ഈ കാഠിന്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ശരീരേച്ഛയുടെ ഫലമോ പ്രകോപനം കൊണ്ടോ അല്ല, മറിച്ച് ജാതിലുഹും ബില്ലത്തി ഹിയ ഹസൻ എന്ന ആയത്തനുസരിച്ച് ഒരു അവസരോചിത പ്രായോഗികത എന്ന നിലയിൽ പ്രവൃത്തി തലത്തിൽ കൊണ്ടുവന്നതാണ്. അതും ചിലപ്പോൾ കാഠിന്യം കാണിക്കേണ്ടതായി വരുന്നു. അതും ഈ ആയത്തിന് കീഴിലാണ് വരുന്നത്. ഹിക്മത്തെ അമലി എന്ന നിലയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ശരിയായ അവസരോചിതമായ രീതിയിൽ കാര്യം സംസാരിക്കുക. ഏതായിരുന്നാലും അത്തരത്തിലുള്ള മറുപടി നൽകേണ്ടത് തന്നെ അനിവാര്യമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിത്തീരുന്നു. അതുകൊണ്ട് ചില സമയത്ത് ശക്തമായ ചില വാക്കുകൾ ഉപയോഗിക്കേണ്ടതായി വരും. എന്നാൽ പൊതുവിൽ മൃദുലത തന്നെയാണ് കാണിക്കേണ്ടത്. പറയുന്നു, ഈ കാര്യം ഒരു യുക്തിഭദ്രമായ പ്രായോഗിക കാര്യം എന്ന നിലയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുതന്നെ ആ സമയത്ത് എതിരാളികളുടെ നിന്ദ്യവും അപകീർത്തിപ്പെടുത്തലും ചീത്തവിളിയും പാരമ്യതയിലെത്തുകയും നമ്മുടെ യജമാനരും നേതാവും പ്രപഞ്ചത്തിന്റെ നേതാവുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അത്തരത്തിലുള്ള മോശവും കുഴപ്പമുണ്ടാക്കുന്നതുമായ വാക്കുകൾ അവർ ഉപയോഗിച്ചു. വളരെ അടുത്തുതന്നെ അതുമൂലം സമാധാന ഭംഗം ഉണ്ടാകുമായിരുന്നു. ആ സമയത്താണ് നാം ആ യുക്തിയിൽ അധിഷ്ഠിതമായ പ്രായോഗിക കാണിച്ചിട്ടുള്ളത്. എവിടെയാണോ അത്തരത്തിലുള്ള അവസ്ഥ ഉള്ളത്, അവിടെ ജാദിലുഹും ബില്ലത്തി ഹിയ ഹസൻ എന്നതിന്റെ അർത്ഥം ഇതായിരിക്കും. അല്പം കഠിനമായ നിലയിൽ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന രീതിയിൽ മറുപടിയും നൽകുക. അതുതന്നെ കുഴപ്പവും കലാപവും തടയുന്നതിന് വേണ്ടി. കുഴപ്പവും കലാപവും തടയുക എന്നതാണ് യഥാർത്ഥ ഉദ്ദേശം. അതുപോലെ തന്നെ സന്ദേശം ശരിയായ രീതിയിൽ എത്തിക്കേണ്ടതും അനിവാര്യമായ കാര്യമാണ്. അവിടുന്ന് ഒരിക്കലും തന്നെ എതിരാളികൾ അവലംബിച്ച മാർഗം അവലംബിച്ചിട്ടില്ല. അവിടുന്ന് ഈ കാര്യം കൂടി പറയുകയുണ്ടായി, ഭരണകൂടത്തെയും നിയമത്തെയും അനുസരിക്കേണ്ടതും നിർബന്ധമാണ്. കുഴപ്പമുണ്ടാകുന്നത് തടയുന്നതിന് വേണ്ടി തെളിവുകൾ കൊണ്ടാണ് അവിടുന്ന് സംസാരിച്ചത്. നിയമസഹായം തേടുകയാണ് ചെയ്യുന്നത്. ഏതായിരുന്നാലും എവിടെയാണോ ആത്മാഭിമാനം കാണിക്കേണ്ടത്, അത് അനിവാര്യമായിട്ടുള്ളത്, അവിടെ അത് കാണിക്കുകയും പ്രകടിപ്പിക്കുകയുണ്ടായി. മറ്റൊരു സ്ഥലത്ത് അവിടുന്ന് പറയുന്നു, ജാദിൽഹും ബില്ലത്തി ഹി അഹസൻ എന്നതിന്റെ അർത്ഥ ഉദ്ദേശം നാം ഇത്രയധികം മൃദുലത കാണിക്കുക എന്നല്ല. അതായത് അവരുടെ കാര്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ സത്യപ്പെടുത്തുക എന്നല്ല. ഒരാൾ ദൈവമാണ് എന്ന് വാദിക്കുകയും നമ്മുടെ നബിയെ പ്രവചനം എന്ന നിലയിൽ നഊദുബില്ല വ്യാജനാണെന്ന് പറയുകയും ഹസ്രത്ത് മൂസായെ കൊള്ളക്കാരൻ എന്ന് വിളിക്കുകയും ചെയ്യുന്ന ആളെ നല്ല ആൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അങ്ങനെ ചെയ്യുന്നത് നല്ല നിലയിൽ അവരുമായി സംസാരിക്കുക എന്നതാണോ? ഒരിക്കലുമല്ല. മറിച്ച് കപട വിശ്വാസത്തിന്റെ സ്വഭാവവും ഈമാനില്ലായ്മയുടെ ഒരു തലവുമാണ്. ഈ കാര്യത്തിന്റെ വ്യത്യാസം നാം എപ്പോഴും നമ്മുടെ മുമ്പിൽ വെക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്ന രീതി ആയിരിക്കരുത്. നമുക്ക് തബ്ലീഗ് ചെയ്യണം, മറ്റുള്ളവർക്ക് കാര്യങ്ങൾ കേൾപ്പിക്കണം. അതിനുവേണ്ടി നമ്മുടെ ആത്മാഭിമാനം തീരെ ഇല്ലാത്ത തലത്തിലേക്ക് പോകുന്നവരായി നാം മാറരുത്. എന്നാൽ ഒരു പരിധിവരെ ചെയ്യണം. കുഴപ്പവും വഴക്കും ഉണ്ടാകരുത്. എന്നാൽ ഒരു പരിധിവരെ അവരുടെ വാക്കുകൾ അവരിലേക്ക് തന്നെ തിരിച്ചയക്കേണ്ടതായിട്ട് വരും. എവിടെയാണോ പരിധിയിൽ കൂടുതലായി എതിരാളികൾ എതിർപ്പിൽ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ സംസാരം ഈ വിധത്തിലാകുന്നത്, പരിധിയിൽ കൂടുതലായി മോശം വാക്കുകളും ചീത്ത പറയലുമാണ് എങ്കിൽ അവിടെ ചില സമയത്ത് കുഴപ്പത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി മറുപടിയും നൽകേണ്ടതായി വരും. അതുപോലെ തന്നെ അവിടുന്ന് ഇതുകൂടി പറഞ്ഞു, മൃദുലത കാണിക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഒരിക്കലും തന്നെ ഇതല്ല. അതായത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവരുടെ കാര്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ച് ഇത്രമാത്രം ഭയക്കുക, അവരുടെ എല്ലാ കാര്യത്തിനും ഒപ്പം മൂളുകയും യഥാർത്ഥത്തിന് വിരുദ്ധമായ കാര്യങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുക എന്നതല്ല. ഹിക്മത്ത് എന്നത് എന്ത് തന്നെയായാലും ആവശ്യമാണ്, നിർബന്ധമാണ്. മൃദുലമായ ഭാഷയും സ്വഭാവവും അനിവാര്യമാണ്. എന്നാൽ തെറ്റായ കാര്യത്തെ തെറ്റാണ് എന്ന് പറയേണ്ടതും അനിവാര്യമാണ്. ഈ കാര്യം എല്ലായ്പ്പോഴും ഓർക്കേണ്ടതാണ്. ഹിക്മത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഭീരുത്വമല്ല, അല്ലെങ്കിൽ തങ്ങളുടെ സമീപത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി തെറ്റായ കാര്യങ്ങളെ സാക്ഷ്യപ്പെടുത്തുക എന്നതുമല്ല. ഉദാഹരണമായി, ഇന്ന് ഭൗതികരായ ആളുകൾ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അതിനൊരിക്കലും തന്നെ ശരീഅത്ത് അനുവാദം നൽകുന്നില്ല. അഥവാ അതിനെതിരിൽ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവർ പറയുന്നു, ഈ അഹമ്മദികളും തങ്ങളെ സ്വയം തീവ്രവാദത്തിൽ നിന്ന് ദൂരപ്പെട്ടവരാണ് എന്നും തീവ്രവാദത്തിനെതിരിൽ സംസാരിക്കുകയും ചെയ്യുന്നു, തങ്ങൾ തീവ്രവാദികൾ അല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ചില കാര്യങ്ങളിൽ ഇവരും തീവ്രവാദികളാണ്. ഈ ഉദാഹരണങ്ങളാണ് ഇവർ നൽകുന്നത്. ഏതുപോലെ സ്ത്രീകൾക്ക് കൈകൊടുക്കുന്ന കാര്യം, അല്ലെങ്കിൽ സ്വവർഗരതിയുടെ കാര്യം. ഇപ്പോൾ ജർമ്മനിയിൽ എന്നോട് ചിലർ ചോദ്യം ചോദിച്ചു. എന്റെ മറുപടി കേട്ട് ചിലർ നെഗറ്റീവായ അഭിപ്രായ പ്രകടനവും നമുക്കെതിരിൽ നടത്തുകയുണ്ടായി. എന്നാൽ ഭൂരിഭാഗം പേർക്കും കാര്യം മനസ്സിലാവുകയും ചെയ്തു. എന്താണ് യാഥാർത്ഥ്യം എന്ന് നമുക്ക് വഴക്കുണ്ടാക്കേണ്ടതിന്റെ ആവശ്യമില്ല. എന്നാൽ ഏതൊരു കാര്യമാണോ തെറ്റായിട്ടുള്ളത്, അത് തെറ്റാണ് എന്ന് നാം പറയുക തന്നെ ചെയ്യണം. കഴിഞ്ഞ ദിവസം ഇവിടെ UK ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ മെമ്പർ അദ്ദേഹത്തെക്കുറിച്ച് ഇക്കാര്യം പ്രസിദ്ധമായിരുന്നു. അദ്ദേഹം പാർട്ടി നേതാവാകാൻ വേണ്ടി നിൽക്കുന്നതായിരിക്കും. അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി, അദ്ദേഹം പാർട്ടി നേതാവാകാൻ നിൽക്കുകയില്ല. കാരണം, ഒന്നാമതായി അദ്ദേഹം സ്വവർഗരതിക്കെതിരാണ്, രണ്ടാമതായി അബോർഷനെതിരാണ്. ഈ രണ്ട് കാര്യങ്ങളും അത്തരത്തിലുള്ളതാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് ഇതിനെതിരിൽ കേൾക്കാനുള്ള ഇടം പോലും നമ്മുടെ സമൂഹത്തിലില്ല. സ്വവർഗരതിയെ കുറിച്ചുള്ള ചോദ്യമാണെങ്കിൽ വിശുദ്ധ ഖുർആനും ബൈബിളും സാമൂഹികമായി ഈ തിന്മ ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ശിക്ഷ ലഭിച്ചതിന്റെ പരാമർശം രണ്ട് ഗ്രന്ഥങ്ങളിലും ഉണ്ട്. എന്നാൽ അബോർഷൻ ചില അവസ്ഥകളിൽ നാം അനുവദനീയമായി മനസ്സിലാക്കുന്നു. ഏതായിരുന്നാലും ഇത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടായിരുന്നു. അദ്ദേഹം അനുവദനീയമായി കരുതുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ലീഡർ ഏതാനും മാസം മുമ്പ് തന്റെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് രാജിവെക്കാനുള്ള കാരണം അദ്ദേഹം സ്വവർഗരതിക്കെതിരായിരുന്നു എന്നതാണ്. അദ്ദേഹം പറയുന്നു, ഇത് കാരണം ഞാൻ എന്റെ വിശ്വാസത്തിനും രാഷ്ട്രീയത്തിനും ഇടയിൽ വിഭജിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പാർട്ടിയുടെ നേതൃത്വം ഉപേക്ഷിക്കുകയാണ് നല്ലത്. ഈ ഭൌതികരായ ആളുകൾ അവരുടെ മതവും അതിന്റെ യഥാർത്ഥ അവസ്ഥയിൽ നിലനിൽക്കുന്നില്ല. തങ്ങളുടെ ഭൌതിക കാര്യങ്ങളെ ദീനിനു വേണ്ടി ത്യജിക്കുന്നുവെങ്കിൽ അതിൽ എല്ലാ കാര്യവും അംഗീകരിക്കുന്ന പ്രവണത കാണിക്കുന്നില്ല എങ്കിൽ, ഭീരുത്വം കാണിക്കുന്നില്ല എങ്കിൽ, അപ്പോൾ നാം അവസാനത്തേതും എന്നെന്നും നിലനിൽക്കുന്നതുമായ ശരീഅത്തിനെ വിശ്വസിക്കുന്നവരാണ്. എത്രമാത്രം സുദൃഢമായ ഈമാൻ ഉള്ളവരായിരിക്കണം. തങ്ങളുടെ ഭൌതിക ബന്ധങ്ങളിലും തബ്ലീഗിന്റെ ബന്ധങ്ങളിലും ഹിക്മത്തോടുകൂടി ശക്തമായ തെളിവുകൾ കൊണ്ട് ഈ കാര്യങ്ങളെ ഖണ്ഡിക്കേണ്ടതാണ്. അതല്ലാതെ തങ്ങളുടെ ഭൌതിക പ്രയോജനത്തിനു വേണ്ടി ഈ കാര്യങ്ങളെ ഭയക്കരുത്. അവരുമായി ബന്ധം അവസാനിക്കും എന്ന കാരണം കൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും മൂളിക്കൊണ്ടിരിക്കുകയും ആകാൻ പാടില്ല. അഥവാ യുക്തിയോടുകൂടി സംസാരിക്കുകയാണെങ്കിൽ ഒരു ബന്ധവും ഇല്ലാതായി തീരുകയില്ല. മറ്റൊന്ന്, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, മുമ്പും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, അതിതാണ്, ഹിദായത്ത് ആർക്കാണ് ലഭിക്കുക അതെനിക്കാണ് അറിയുക. ആർക്കാണോ അല്ലാഹു ഹിദായത്ത് നൽകുന്നത് അവരുടെ ഹൃദയം സ്വയം അള്ളാഹു തുറക്കുകയും ചെയ്യുന്നതാണ്. ഭാരവാഹികൾ പ്രത്യേകിച്ചും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അവരിൽ ഞാൻ കണ്ടിരിക്കുന്നു, ചില സമയത്ത് ഭീരുത്വത്തിന്റെ പ്രകടനം കൂടുതലായി അവരിലാണ് ഉണ്ടാകുന്നത്. എതിർപ്പിനെ ഒരിക്കലും തന്നെ വകവെക്കേണ്ടതില്ല. എതിർപ്പ് തബ്ലീഗിന്റെ മാർഗം തുറക്കുകയാണ് ചെയ്യുന്നത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, എത്രമാത്രം ശക്തിയോടുകൂടിയാണ് വ്യാജം സത്യത്തെ എതിർക്കുന്നത്, അത്രത്തോളം സത്യത്തിന്റെ ശക്തിയും കഴിവും മൂർച്ച കൂടും. പറയുന്നു, കൃഷിക്കാരിലും ഈ കാര്യം പ്രസിദ്ധമാണ്. എത്രത്തോളം ചൂട് കൂടുമോ അത്രത്തോളം മഴക്കാലത്ത് മഴ കൂടും. അതായത്, ചൂട് എത്രത്തോളം കൂടുതലാകുമോ മെയ് ജൂൺ മാസങ്ങളിൽ, അത്രത്തോളം മഴക്കാലത്ത് മൺസൂൺ വരുമ്പോൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ മഴയും കൂടുതലായി വർഷിക്കുന്നതായിരിക്കും. പറയുന്നു, ഇതൊരു പ്രകൃതിപരമായ ദൃശ്യമാണ്. സത്യത്തെ എത്രമാത്രം ശക്തിയോടുകൂടിയാണോ എതിർക്കുന്നത് അതുപോലെ അത് തിളങ്ങുന്നു, അതിന്റെ പ്രൌഢിയും കാണിക്കുന്നു. പറയുന്നു, നാം സ്വയം പരീക്ഷിച്ചു കണ്ടിട്ടുണ്ട്, എവിടെയാണോ നമുക്കെതിരിൽ കൂടുതൽ ബഹളവും ഒച്ചപ്പാടും ഉണ്ടായിട്ടുള്ളത് അവിടെ ഒരു ജമാഅത്ത് തയ്യാറാകുന്നു. എവിടെയാണോ ആളുകൾ ഈ കാര്യം കേട്ടുകൊണ്ട് നിശബ്ദരാകുന്നത് അവിടെ കൂടുതലായി പുരോഗതി ഉണ്ടാകാറില്ല. ഈ ദൃശ്യം നമുക്ക് ഇന്നും കാണാൻ സാധിക്കുന്നു. കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ അൾജീരിയയിൽ നിന്ന് വന്ന ഒരു പ്രസിദ്ധനായ അനഹമ്മദിയായ വ്യക്തിയുമായി മുലാഖാത്ത് നടന്നു. അദ്ദേഹം പറയുകയുണ്ടായി, ഇപ്പോൾ അവിടെ താങ്കളുടെ ജമാഅത്തിന് വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകേണ്ടതായി വരുന്നത്. എന്നിരുന്നാലും ജമാഅത്തിന്റെ പരിചയവും തബ്ലീഗും രാജ്യത്തിന്റെ ഏകദേശം മുഴുവൻ ഭാഗത്തും ഈ എതിർപ്പ് കാരണം എത്തിയിരിക്കുന്നു. ആളുകൾ ജമാഅത്തിനെ അറിയാൻ തുടങ്ങിയിരിക്കുന്നു. പറയുന്നു, ഇത്രയധികം പരിചയം ഈ ജമാഅത്തിനെ കുറിച്ച് ഇത്രയും പരിചയമുണ്ടായത് ഒരു പക്ഷേ 10-20 വർഷം കൊണ്ട് പോലും നടക്കുമായിരുന്നില്ല. എത്രത്തോളമാണോ ഈ എതിർപ്പ് കൊണ്ട് ഉണ്ടായത്. ഈ കാര്യം അവിടുത്തെ അഹമ്മദികളും എഴുതുന്നു. അല്പം മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടായാൽ ഒരുപാട് പ്രദേശങ്ങൾ അത്തരത്തിലുണ്ട്, അവിടെ ആളുകൾ അഹമ്മദിയത്ത് സ്വീകരിക്കാനായി തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് എതിർപ്പിനെയോ ഭൗതികരായ ആളുകളെയോ ഒരുവിധത്തിലും ഭയപ്പെടരുത്. എന്നല്ല, അതോടൊപ്പം തന്നെ ഹിക്മത്തിന്റെയും ആവശ്യകതയുണ്ട്. തബ്ലീഗിന് ഈ ഒരു കാര്യം ആവശ്യമാണ്. മനുഷ്യന്റെ വക്കൽ, മനുഷ്യന്റെ വാക്കിലും പ്രവൃത്തിയിലും സാമ്യം വേണം. എന്താണോ പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. ഹിക്മത്തിന്റെ കാര്യങ്ങളും വായിൽ നിന്ന് പുറത്തു വരുന്നത് അപ്പോഴായിരിക്കും മറ്റുള്ളവരിൽ സ്വാധീനം ഉണ്ടാകുക. അപ്പോഴായിരിക്കും എപ്പോഴാണോ വാക്കും പ്രവൃത്തിയും ഒന്നായിത്തീരുന്നത്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഒരവസരത്തിൽ പറയുന്നു, ഒരുപാട് പേർ മൗലവിമാരും ഉലമാക്കളും എന്ന് പറയപ്പെട്ടുകൊണ്ട് മിമ്പറുകളിൽ കയറി നിന്ന് തങ്ങളെ സ്വയം റസൂലിന്റെ സഹായികളെന്നും പ്രവാചകന്മാരുടെ അനന്തരാവകാശികളെന്നും പറഞ്ഞുകൊണ്ട് വയലുകൾ നടത്തുന്നു. പറയുന്നു, അഹങ്കരിക്കരുത്, തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുക. എന്നാൽ അവരുടെ സ്വന്തം പ്രവർത്തനം, അവരുടെ ചെയ്തികൾ, അതെല്ലാം അവർ സ്വയം ചെയ്യുന്നതാണ്. അതിനെ ഇതിൽ നിന്ന് അനുമാനിക്കുക. ഈ കാര്യങ്ങളുടെ സ്വാധീനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ എത്രത്തോളം ഉണ്ട്? സംസാരിക്കുന്നതിന്റെ സ്വാധീനവും അപ്പോഴായിരിക്കും ഉണ്ടാവുക. തബ്ലീഗ് ചെയ്യുന്ന ഓരോരുത്തരുടെയും എപ്പോഴാണോ അവർ തങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും ഒരുപോലെയായിത്തീരുന്നത്. പറയുന്നു, അഥവാ ഇത്തരത്തിലുള്ള ആളുകൾ കർമ്മപരമായ ശക്തികൾ ഉണ്ടാവുകയും പറയുന്നതിന് മുമ്പ് തന്നെ സ്വയം ചെയ്യുകയും ചെയ്താൽ വിശുദ്ധ ഖുർആനിൽ ലിമതഖൂലൂന മാലാ തഫ്അലൂൻ എന്ന് പറയേണ്ടതിന്റെ ആവശ്യം എന്തായിരുന്നു? ഈ ആയത്ത് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് ലോകത്ത് പറയുകയും സ്വയം പ്രവർത്തിക്കുകയും ചെയ്യാത്തവർ ഉണ്ടായിരുന്നു, ഉണ്ട്, ഉണ്ടാകുന്നതാണ്. പറയുന്നു, നിങ്ങൾ എന്റെ വാക്കുകൾ കേൾക്കുകയും നല്ലവണ്ണം ഓർത്തുവെക്കുകയും ചെയ്യുക. അഥവാ മനുഷ്യന്റെ സംസാരം സത്യഹൃദയത്തോടുകൂടിയല്ല എങ്കിൽ, കർമ്മപരമായ ശക്തി അതിനോടൊപ്പം ഇല്ല എങ്കിൽ, അതൊരു സ്വാധീനവും ചെലുത്തുകയില്ല. ഇതിൽ നിന്നാണ് നമ്മുടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ സത്യം തെളിയുന്നത്. കാരണം ഏതൊരു വിജയവും സ്വാധീനവുമാണോ ഹൃദയങ്ങളിൽ അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടായത്, അതിന്റെ ഒരു ഉദാഹരണവും ആദം സന്തതികളുടെ ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. ഈ കാര്യം എല്ലാം ഉണ്ടായത് അങ്ങയുടെ വാക്കിലും പ്രവൃത്തിയിലും പൂർണ്ണ സാമ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. വീണ്ടും അവിടുന്ന് പറയുന്നു, ഓർത്തുകൊള്ളുക, നമ്മെ ഉപദേശിച്ചുകൊണ്ട് പറയുകയാണ്, കേവലം സംസാരവും അധര വ്യായാമവും പ്രയോജനപ്പെടുകയില്ല. ഏതുവരെ കർമ്മം അതോടൊപ്പം ഇല്ലയോ, ആ വാക്കുകൾക്ക് അള്ളാഹുവിന്റെ പക്കൽ ഒരു സ്ഥാനവും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, കബൂറ മക്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. വീണ്ടും അവിടുന്ന് പറയുകയാണ്, വിശ്വാസി ഇരുനിറം കാണിക്കാൻ പാടില്ല. ഈ ഭീരുത്വവും കാപട്യവും ഇതിൽ നിന്ന് എപ്പോഴും വിട്ടുനിൽക്കേണ്ടതാണ്. എപ്പോഴും തങ്ങളുടെ വാക്കും പ്രവൃത്തിയും ശരിയാക്കി തീർക്കുക, അതിൽ സാമ്യത ഉണ്ടാക്കുക. ഏതുപോലെ സഹാബാക്കൾ തങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചുവോ, നിങ്ങളും അവരുടെ കാൽ ചുവടുകൾ അനുസരിച്ച് ചരിച്ചുകൊണ്ട് നിങ്ങളുടെ സത്യത്തിന്റെയും ആത്മാർത്ഥതയുടെയും മാതൃക കാണിക്കുക. മറ്റൊരു സ്ഥലത്ത് ഉപദേശിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, ഇസ്ലാമിന്റെ സംരക്ഷണത്തിനും സത്യത്തെ വെളിപ്പെടുത്തുന്നതിനും വേണ്ടി ഒന്നാമതായി ഈ ഒരു കാര്യമാണുള്ളത്, നിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളുടെ മാതൃക കാണിക്കുക. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഇതിന്റെ ശ്രേഷ്ഠതയും മഹത്വവും ലോകത്ത് പ്രചരിപ്പിക്കുക. ഒന്നാമതായി മാതൃകയായി തീരുക, എന്നിട്ട് ഇസ്ലാമിന്റെ തബ്ലീഗ് ചെയ്യുക, അതിന്റെ മഹത്വങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കുക. തബ്ലീഗിനും തങ്ങളുടെ അവസ്ഥകളിൽ ആദ്യം പരിശുദ്ധമായ മാറ്റം ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഒരു സത്യ മുസ്ലിമിന്റെ മാതൃകയായി മനുഷ്യൻ മാറുമ്പോൾ പിന്നീട് ആളുകൾ ശ്രദ്ധിക്കുകയില്ല എന്ന ചോദ്യം തന്നെ ഉയരുകയില്ല. ആ മാതൃക കണ്ടുകൊണ്ട് തന്നെ ആളുകൾ ശ്രദ്ധിക്കുന്നവരായിത്തീരുന്നതാണ്. അങ്ങനെ സ്ഥിരമായി തബ്ലീഗിന് മുമ്പ് തന്നെ തബ്ലീഗിനുള്ള മാർഗങ്ങൾ തുറന്നു തരുന്നതാണ്. അല്ലാഹു ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.
Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله ان الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وَادْعُوهُ يَسْتَجِبْ لَكُمْ وَلَذِكْرُ اللَّهِ أَكْبَرُ